SBS റേഡിയോ. നമസ്കാരം ഫാദർ ജോയ് കൂത്തൂർ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ഫാദർ. ഇപ്പോ കേരളത്തിൽ പണം നൽകാതെ ചികിത്സ ലഭ്യമാക്കുന്ന ഒരു പാലിയേറ്റീവ് ആശുപത്രി നടത്തുകയാണല്ലോ ഫാദർ. ഈ പാലിയേറ്റീവ് കെയർ എന്താണ്, അല്ലെ പാലിയേറ്റീവ് ആശുപത്രി എന്താണെന്നൊന്ന് ചുരുക്കി പറയാമോ?
തീർച്ചയായിട്ടും. നമ്മളുടെയും പ്രിയപ്പെട്ടവരെ വാർദ്ധക്യത്തിലും അതുപോലെ തന്നെ കിടപ്പ് രോഗാവസ്ഥയിലുമാകുമ്പോൾ അവർക്ക് വീട്ടിൽ ചെന്ന് അവർക്ക് ആവശ്യമായ മെഡിക്കൽ സപ്പോർട്ടും സൈക്കോളജിക്കൽ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പാലിയേറ്റീവ് കെയറിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നത്. നമ്മളുടെ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് വീട്ടിൽ കിടക്കുന്ന വാർദ്ധക്യ സഹജമായി ബുദ്ധിമുട്ടോടുകൂടി കഴിയുന്നവരെ, അതുപോലെ തന്നെ കിടപ്പ് രോഗികൾ, അവർക്ക് വീട്ടിൽ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ അവർക്ക് ഒരു മെഡിക്കൽ എയ്ഡ് ഹോസ്പിറ്റലിൽ കിട്ടുമ്പോഴാണ് അവർക്ക് അവരുടെ അവസ്ഥയെ അവർക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുക.
ഓക്കെ, ഇപ്പം ഇനിയിപ്പോ ഈ ശാന്തി ഭവൻ എന്ന ആശുപത്രിയെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഏതൊക്കെ തരം രോഗികളാണ് അവിടെ പാലിയേറ്റീവ് കെയറിനായി വരുന്നത്, അല്ലെങ്കിൽ എന്ത് തരം സേവനങ്ങളാണ് അവർക്ക് ലഭ്യമാക്കുന്നത്?
ഇപ്പൊ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പാലിയേറ്റീവ് പോളിസി ഉള്ള ഏക സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനമാണ്. ഈ പാലിയേറ്റീവ് പോളിസി പ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പാലിയേറ്റീവ് കെയർ സെന്ററുകൾ ഉണ്ട് സർക്കാരിന്റെ പോളിസി പ്രകാരം. അതേസമയം തന്നെ നമ്മൾ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്നുള്ള നിലയിലെ നമ്മൾ ഈ സേവനം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ അതിലെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ സെന്റർ ആയിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിനെ പാലിയേറ്റീവ് ഫീൽഡിലേക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. സാധാരണ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നാട്ടിലെ ക്യാൻസർ രോഗികൾക്കാണ് കൊടുത്തു വന്നിരുന്നത്. ഇപ്പോഴും മിക്കവാറും പാലിയേറ്റീവ് സെന്റേഴ്സും ഒക്കെ ക്യാൻസർ രോഗികളെയാണ് സഹായിക്കുക. അപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ക്യാൻസർ രോഗികൾ മാത്രമല്ല വ്യത്യസ്തങ്ങളായ മാരക രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അവർക്ക് ആവശ്യമായ പരിചരണം ഉറപ്പുവരുത്താൻ ഒരു സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇതിലൂടെ നമ്മൾ റുട്ടീൻ ഹോം കെയറുകൾ ഈ ആശുപത്രിയിൽ നിന്ന് നമ്മൾ വീടുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. 24 മണിക്കൂറും എമർജൻസി ഹോം കെയർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ വീടുകളിലേക്കും ഈ പ്രത്യേകിച്ച് കിടപ്പ് രോഗികളുള്ളവർക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെല്ലും.
ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഇത് തികച്ചും സൗജന്യമാണ്.
അതായത് നമ്മളുടെ ആളുകൾ പ്രത്യേകിച്ച് കിടപ്പ് രോഗാവസ്ഥയിലൊക്കെ ആകുമ്പോൾ രോഗം കണ്ടെത്തി ചികിത്സ ആരംഭിക്കുന്നതിനിടയിൽ വളരെയധികം സാമ്പത്തികമായ ബാധ്യതകളിൽ വന്നുപെടുന്നുണ്ട് നമ്മുടെ ആൾക്കാർ. രോഗം കണ്ടെത്തി കഴിയുമ്പോഴേക്കും ഇവരുടെ സാമ്പത്തിക സ്ഥിതി തീരും. രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സയിലേക്ക് എത്തുമ്പോഴേക്കും പണം നഷ്ടപ്പെടുന്നു, അത് പണമില്ലാത്ത അവസ്ഥ. പിന്നെ പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളാണെങ്കിൽ ട്രീറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്ത തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ട്. പിന്നെ പൈസ ഇല്ലാതെ ഇങ്ങനെ ആൾക്കാർ വിഷമിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനൊരു സൗകര്യം ചെയ്ത് കൊടുത്താൽ ആ രോഗികൾക്ക് മരണം വരെ സ്വസ്ഥമായിട്ട് അതിനെ അഭിമുഖീകരിക്കാനോ പണമില്ലാത്തതിന്റെ പേരിൽ വേദനിച്ച് കഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് എല്ലാവർക്കും നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഫീല് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശുപത്രി പണിതത്. ഇതിന്റെ കൂട്ടത്തില് ഹോസ്പിറ്റലില് നമ്മൾ ഡയാലിസിസ് യൂണിറ്റും നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ ക്യൂവിൽ നിൽക്കുക ഡയാലിസിസ് ചെയ്ത് കിട്ടാൻ. ഡയാലിസിസിന്റെ അവസ്ഥയ്ക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു രോഗി പൈസ ഇല്ലാതെ ഡയാലിസിസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ആൾക്കാരുടെ അടുത്ത് കെഞ്ചണത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഒരു കോമൺ പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആൾക്കാർക്ക് ആ സൗകര്യം ഉപയോഗപ്പെടുത്താനോ ഒരു ഡയാലിസിസ് കഴിഞ്ഞ് അടുത്ത ഡയാലിസിസ് വരെയുള്ള സമയത്തിനിടയിലെ പിന്നെ ഒരു പൈസ ഉണ്ടാക്കാൻ നടക്കുക. അങ്ങനെ നമുക്ക് ഈ ആശുപത്രിയിലൂടെ നമുക്ക് സൗജന്യ ഡയാലിസിസും ചെയ്തു കൊടുക്കാനായിട്ടുള്ള സൗകര്യം നമുക്ക് ഉണ്ട്. ധാരാളം പേര് അത് ഉപയോഗപ്പെടുത്തി വരുന്നു.
എത്രത്തോളം ആളുകൾ ഇപ്പോൾ ചികിത്സയിലുണ്ട്?
അതായത് 2000-ൽ അധികം വ്യക്തികൾ നമ്മൾ വീട്ടിൽ പോയി സപ്പോർട്ട് ചെയ്യുന്നു ഹോം കെയർ. അതിനിടയിൽ അവർക്ക് വീട്ടിൽ പറ്റാത്തവരെയാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്.
ഓക്കെ, എത്രത്തോളം പ്രസക്തമാണ് ഇപ്പോ കേരളത്തിലെ പാലിയേറ്റീവ് കെയർ?
പാലിയേറ്റീവ് കെയറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ രോഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലെ നമുക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് ഒന്നും നമ്മുടെ ആളുകൾക്ക് ഇല്ലല്ലോ. ഈ രോഗികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ട്രെയിനിങ് പൊതുവിൽ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലെ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ജനത്തിന് അത് വലിയൊരു സഹായമാണ്. പിന്നെ തന്നെയല്ല, ഇപ്പം മോർഫിൻ പോലെയുള്ള വേദന സംഹാരികൾ ഫ്രീ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പാലിയേറ്റീവ് ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളും സംവിധാനങ്ങളും ധാരാളമായിട്ട് രൂപപ്പെട്ടാലാണ് അതാത് മേഖലയിലുള്ള കഠിന വേദന അനുഭവിക്കുന്നവരൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിലെ പാലിയേറ്റീവ് പ്രവർത്തനം ഇപ്പൊ ഉള്ളതിനേക്കാളും കൂടുതൽ കൂടുതൽ ശക്തി ആർജിപ്പിക്കേണ്ടത് നമുക്കായാലും ഭാവിയിലെ സമീപ ഭാവിയിൽ നമുക്കും ആവശ്യം വരില്ലോ. വളരെ പ്രസക്തമാണ്.
ഇനി ചോദിക്കാനുള്ള ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ എന്ത് ചികിത്സയ്ക്ക് എന്നാലും വളരെയധികം കയ്യിൽ നിന്ന് പണം നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സൗജന്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സേവനങ്ങൾ ഇത്രയും സൗജന്യമായിട്ട് എങ്ങനെ ലഭ്യമാക്കാൻ സാധിക്കുന്നത്?
വാസ്തവത്തിലേ ഞങ്ങള് വലിയൊരു മാനസിക ഭാരം വഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ സേവനങ്ങൾ നടത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ ഇതിന്റെ റിസൾട്ട് ധാരാളം മനുഷ്യർക്ക് വളരെ നല്ല നിലയിൽ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനൊരു സിസ്റ്റം ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നത്. പ്രധാനമായിട്ടും പാലിയേറ്റീവ് ഫെലോഷിപ്പുകൾ ഞങ്ങൾ രൂപീകരിച്ചേക്കുന്നത്, ശാന്തിഭവൻ പാലിയേറ്റീവ് ഫെലോഷിപ്പ്. ഇതിൽ ആളുകൾ ഈ ഞങ്ങളുടെ സേവനങ്ങളൊക്കെ കണ്ടറിയുമ്പോൾ അവരിത് മനസ്സിലാക്കി മന്ത്ലി ഒരു സപ്പോർട്ട് എന്നുള്ള നിലയിൽ ഏതെങ്കിലും നമ്മുടെ പാലിയേറ്റീവ് ഫെലോഷിപ്പിൽ അവർ അംഗങ്ങളാകും. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, സിൽവർ, പർപ്പിൾ എന്നീ ഗ്രേഡുകളിൽ നമ്മൾ മന്ത്ലി സപ്പോർട്ടിങ്ങിനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ അവരവരുടേതായ വിധത്തിൽ പങ്കു ചേർന്നുകൊണ്ടാണ് മാസം തോറും ഒരു നിശ്ചിത സംഖ്യ തന്നു ധാരാളം പേര് നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ആണ് നമ്മൾ ഇതിന്റെ സാമ്പത്തിക സംവിധാനത്തിനെ നമ്മൾ കാണുന്നത്. തന്നെയല്ല, ഒരു മാസം നമുക്ക് ഒരു 10-15 ലക്ഷത്തോളം രൂപയാണ് നിലവിലെ നമുക്ക് എക്സ്പെൻസ് വരുന്നത്. അത് കുറെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയങ്ങളിലെ ഞങ്ങൾ ഓരോ വ്യക്തികളെ പരിചയമുള്ളവരെ പോയി കണ്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ പോയി സമീപിച്ച് ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കും.
ഫാദർ, അതുപോലെ ഇതിപ്പോ കേരളത്തിന് പുറത്തുള്ളവർക്ക് അല്ലെ ഓസ്ട്രേലിയ പോലുള്ള മറ്റു വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം?
നിരവധി വ്യക്തികൾ പല തരത്തിലുള്ള ആവശ്യമായിട്ട് ഞങ്ങളെ സമീപിക്കുന്നുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ പേരൻസിനെ ഒന്ന് ഈ പാലിയേറ്റീവ് സിസ്റ്റത്തിനോട് കൂടെ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ച് 100 കണക്കിന് ആളുകൾ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഹോസ്പിറ്റൽ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഓൾഡ് ഏജ് കെയർ എന്നുള്ള നിലയിൽ നമുക്ക് അവരെ ഇവിടെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ പ്രൊജക്ട് ഇപ്പോൾ ഇതിനോട് കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ്, ഒരു ഓൾഡ് ഏജ് കെയറിന് വേണ്ടി ഒരു 72 അപ്പാർട്ട്മെന്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വിദേശത്തുള്ള ആർക്കെങ്കിലും അവരുടെ പേരൻസിനെ നമ്മുടെ ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് അവരുടെ സ്വന്തം അപ്പാർട്ട്മെന്റിലെ താമസിപ്പിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് ഓൾഡ് ഏജ് കെയർ കിട്ടും ചെയ്യും. വല്ല ശാരീരിക പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ആശുപത്രിയിൽ നിന്നുള്ള സഹായം അവർക്ക് കിട്ടും ചെയ്യും. അങ്ങനെ ഒരു പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടികൾ നടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം മരണം മുന്നിൽ കാണുന്നവരാണല്ലോ അവിടെയുള്ളവരിൽ ഭൂരിഭാഗം പേരും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവരെല്ലാം ആ ഒരു സ്റ്റേജിൽ കിടക്കുന്നവരാണ്. ഇപ്പൊ സാധാരണ ഒരു ആശുപത്രി ചെല്ലുന്ന ഒരവസ്ഥയിൽ ആയിരിക്കത്തില്ല അവർ പാലിയേറ്റീവ് കെയർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് അവർക്ക് കൂടുതൽ മാനസിക സംഘർഷത്തിന് കാരണമാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.
ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അവരുടെ അവസ്ഥ തന്നെ അവരുടെ ഹൃദയം പിളർക്കുന്ന രീതിയിലാണ് ആയിരിക്കുന്നത്. അത് നമ്മുടെ ആശുപത്രിയിൽ എത്തിയതിന്റെ പേരിൽ മാത്രമല്ല, അവരുടെ അവസ്ഥ തന്നെ അവരുടെ ഹൃദയം പിളർത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അവർ വരുന്നത്
ആശുപത്രിയിലേക്ക്.
പിന്നെ ഞങ്ങൾക്കിതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സ്ട്രോക്ക് പേഷ്യൻസ് ഒക്കെ ആയിട്ടുള്ള ഈ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഞങ്ങൾ ഇതിൽ മിക്സ് ചെയ്തിരുന്നു ബെഡുകളിൽ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരവിടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് ഫിസിയോതെറാപ്പി കൊടുക്കുന്നു. അപ്പൊ ഇവർക്കൊരു പ്രതീക്ഷ, മുഴുവൻ ആൾക്കാരും മരിക്കാനുള്ളവരല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ ഞങ്ങൾ പരമാവധി മിക്സ് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒരു ജീവന്റെ ഒരു തുടിപ്പ് വ്യത്യാസം ഉണ്ടാവില്ലോ കാഴ്ചയില്. അപ്പൊ മുഴുവൻ ആളുകളും മരിക്കാൻ കിടക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോ കണ്ണുകളൊക്കെ നിറയണതൊക്കെ കാണുന്നുണ്ട്. എന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്നുള്ള ആ ഫീലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ ഞങ്ങൾ മിക്സ് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പൊ ഇത് ഒരു മിക്സ്ഡ് ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ പോലും എന്നെ എന്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോ ഈ ആശുപത്രിയിലേക്ക് വന്നിരുമ്പോ ഈ ആശുപത്രി കാണുമ്പോ ഞാൻ എന്റെ സമയം അവസാനിക്കാം.
അതെ അതെ അതെ, ഓക്കെ, തീർച്ചയായിട്ടും. ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഫാദർ ജോയ് കുത്തൂർ.
താങ്ക് യു വെരി മച്ച്.
Enjoy more stories in your language by visiting sbs.com.au.